وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد شيخ الإسلام محمد بن عبد الوهاب رحمه الله رجح كتاب كشف الشبهات عن نمل وايتش وندرنا كان يدوسم നമ്മൾ വായിച്ചതെന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ വലിയ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് അമ്പിയാക്കൾക്ക് അതുപോലെ തൗഹീദിൻ്റെ ദഅവത്ത് നടത്തുന്നവർക്ക് ശത്രുക്കളെ അവൻ ഒരുക്കി സൃഷ്ടിച്ചു എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ അറിവ് കൂടാതെ യാദൃശ്ചികമായി സംഭവിച്ചതല്ല, അള്ളാഹുവിൻ്റെ ഒരു തർത്തീബാണ്. ഈ ലോകത്ത് റസൂലുമാരെ പറഞ്ഞേക്കുക, അവരുടെ കൂടെ അവർക്ക് ശത്രുക്കളെയും ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അവർ തമ്മിൽ ഏറ്റുമുട്ടും. അതിൽ അള്ളാഹു അവൻ്റെ മുർസലിങ്ങളെ സഹായിക്കും. ആരാണ് അവൻ്റെ മുർസലിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, ആരാണ് തൗഹീദിൻ്റെ ശത്രുക്കളായ മുശ്രിക്കുകളുടെ കൂടെ നിൽക്കുന്നത് എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി ആ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കും. അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ തൗഹീദിൻ്റെ ദായിമാർ ഉലമാക്കൾ, അവർ അമ്പിയാക്കൾ ചെയ്ത ജോലി തുടരും. അതുപോലെ അള്ളാഹു അമ്പിയാക്കൾക്ക് ശത്രുക്കളായി സൃഷ്ടിച്ച ജിന്നിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ, അവർ അവരുടെ ജോലിയും തുടരും. അങ്ങനെ ഈ രണ്ട് കക്ഷികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഖിയാമത്ത് നാൾ വരെ തുടരും. ഇത് അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്, പരീക്ഷണമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി, തൗഹീദിൻ്റെ ശത്രുക്കളെന്ന് പറയുമ്പോൾ എല്ലാവരും വിവരം കെട്ടവരായിക്കൊള്ളണമെന്നില്ല. അവരുടെ അടുത്ത് ഇൽമുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് കിതാബുകൾ എഴുതിയിരിക്കാം, ചിലപ്പോൾ ഒരുപാട് ന്യായങ്ങൾ അവർ പറയാം, പക്ഷേ അതൊന്നും അവരുടെ അടുത്ത് ഹക്കുണ്ട് എന്നതിന് തെളിവല്ല. നേരെ മറിച്ച് അമ്പിയാക്കൾ വന്നപ്പോൾ റസൂലുമാരെ അള്ളാഹു തആല നിയോഗിച്ചപ്പോൾ അവരുടെ എതിരാളികളായിരുന്ന മുശ്രിക്കുകളും കാഫിറുകളും അവരുടെ അടുത്തും ഉണ്ടായിരുന്ന ചില ഇൽമൊക്കെ, ഫരിഹു ബിമാ ഊതു മിനൽ ഇൽം, അവരുടെ അടുത്തുണ്ടായിരുന്ന ഇൽമിൽ അവർ സന്തോഷിച്ചു, അത് മതി എന്ന് അവർ അഹങ്കരിച്ചു. അങ്ങനെ അവർ അമ്പിയാക്കളുടെ ദഅവത്ത് നിരസിച്ചു എന്ന കാര്യം അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ബാത്തിലിൻ്റെ, ഷിർക്കിൻ്റെ അല്ലെങ്കിൽ ബിദഅത്തിൻ്റെ ആളുകളോട് സംസാരിച്ച് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സംസാരം കേട്ട് എഴുതിയത് വായിച്ച് അവർ പറയും, എന്തൊക്കെയാണെങ്കിലും അവരുടെ അടുത്ത് എൽമുണ്ടല്ലോ, ഇന്ന ഇന്ന വിഷയങ്ങളിലൊക്കെ കഴിവുണ്ടല്ലോ. ആ വാക്ക് നിരർത്ഥകമാണ്, അതിൽ അർത്ഥമില്ല. കാരണം മക്കാ മുശ്രിക്കുകളുടെ അടുത്തുണ്ടായിരുന്നു അറബി സാഹിത്യം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, നക്ഷത്രങ്ങളോട് സഹായം തേടാം എന്ന് പറഞ്ഞ് കിതാബ് എഴുതിയ മനുഷ്യൻ വലിയ മുഫസ്സിറായിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കിതാബ് എഴുതിയ പണ്ഡിതന്മാരുണ്ട്, ഫുഖഹാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അറിവുണ്ട് എന്നുള്ളത് ഷിർക്ക് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ ബിദഅത്ത് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് മതിപ്പുണ്ടാകാൻ ഒരു കാരണമാകരുത്. ആ ഇൽമു കൊണ്ട് ഒരു ഉപകാരവും അവർക്കുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്, വ അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്നത്. അടുത്തതായി അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നത്, വൽ ആമി മിനൽ മുവഹ്ഹിദീൻ, വൽ ആമിയു മിനൽ മുവഹ്ഹിദീൻ യഗ്ലിബു അൽഫ മിൻ ഉലമാഇ ഹൗലൽ മുശ്രിക്കീൻ, ഇവർക്ക് എത്ര ഇൽമുണ്ടായാലും ആമിയായ സാധാരണക്കാരനായ ഒരു മുവഹ്ഹിദ് ഈ മുശ്രിക്കുകളുടെ തൗഹീദിന് എതിരായി ദാവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഷിർക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, ഷിർക്ക് ചെയ്യാൻ ന്യായമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അറിവുള്ള ഈ ആളുകൾ, അവർക്ക് അറിവുണ്ടാകും, കിതാബുകൾ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ആളുകൾ അവർ ആലിമാണെങ്കിൽ പോലും, ആയിരം ഉലമാക്കളുണ്ടെങ്കിൽ പോലും സാധാരണക്കാരനായ ഒരു മുവഹ്ഹിദ് അവരെ തോൽപ്പിക്കും. കമഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വ ഇന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, തീർച്ചയായും നമ്മുടെ സൈന്യം അവർ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്. ഫജുന്ദുല്ലാഹി, അല്ലാഹുവിന്റെ സൈന്യം എന്ന് പറഞ്ഞാൽ ഹുമുൽ ഗാലിബൂൻ, അവരാണ് വിജയിക്കുക. ബിൽ ഹുജ്ജത്തി വൽ ലിസാൻ, നാവുകൊണ്ടും തെളിവുകൾ കൊണ്ടും. അതുപോലെ തന്നെ കമ അന്നഹുമുൽ ഗാലിബൂൻ, അവർ തന്നെയാണ് വിജയിക്കുക. ബിസൈഫി വസ്സിനാൻ, വാളുകൊണ്ടും കുന്തം കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും അവർ തന്നെയാണ് വിജയിക്കുക. വഇന്നമൽ ഖൗഫ്, നമ്മൾ പേടിക്കേണ്ടത് ആരുടെ കാര്യത്തിലാണ്, അഥവാ പരാജയപ്പെടാൻ സാധ്യതയുള്ളത് ആരാണ്? അലൽ മുവഹ്ഹിദ്, ഒരു മുവഹ്ഹിദ് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എങ്ങനെയുള്ളവൻ? അല്ലദി യസ്ലുഖു തരീഖ വലൈസ മഅഹു സിലാഹ്, ആയുധമില്ലാതെ തൻ്റെ വഴിയിൽ ഇറങ്ങിയ ഒരു മുവഹ്ഹിദിന്റെ കാര്യത്തിലാണ് പേടിക്കേണ്ടതുള്ളൂ. എന്താണ് ഈ ഒരു ഒരു പാരഗ്രാഫിൽ ഇത്രയും വാചകങ്ങളിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്? ഒരു ആമിയായ സാധാരണക്കാരനായ മുവഹ്ഹിദിന് ആയിരം ഷിർക്കിന്റെ പണ്ഡിതന്മാരെ തോൽപ്പിക്കാൻ സാധിക്കും. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്, മുവഹിദീങ്ങൾക്ക്, തൗഹീദിൻ്റെ ആളുകൾക്ക്, ഈമാനിൻ്റെ ആളുകൾക്ക്, സുന്നത്തിൻ്റെ ആളുകൾക്ക് വിജയം നൽകാം എന്ന കാര്യം അല്ലാഹു തആല പറയുന്നു സൂറത്തു സ്വാഫാത്തിൽ 171 മുതലുള്ള ആയത്തുകൾ. വലഖദ് സബഖത് കലിമതുന, നമ്മുടെ വാഗ്ദാനം മുൻകടന്നിരിക്കുന്നു. അഥവാ അല്ലാഹു തആല എന്നോ പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്, തുടക്കത്തിലേ വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. ലി ഇബാദിനൽ മുർസലീൻ, നമ്മുടെ അടിമകളായ മുർസലീങ്ങൾക്ക്. അല്ലാഹു നബിമാരെ റസൂലുമാരെ പറഞ്ഞയച്ചപ്പോൾ അവർക്കെല്ലാവർക്കും കൊടുത്തിട്ടുള്ള വാക്കാണ് ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, തീർച്ചയായും അവർ തന്നെയാണ് സഹായിക്കപ്പെടുക, അവർക്കായിരിക്കും വിജയം എന്ന കാര്യം. അപ്പൊ അല്ലാഹു തആല റസൂലുമാരെ പറഞ്ഞയച്ചു തൗഹീദുമായി, അവർക്ക് ശത്രുക്കളെ ഒരുക്കി വെച്ചു, എന്നിട്ട് പറഞ്ഞു ഇവർ രണ്ടു കൂട്ടരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വിജയം ഈ റസൂലുമാർക്കായിരിക്കും. ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ വ ഇന്ന ജുന്ദന, അതുപോലെ തന്നെ തീർച്ചയായും നമ്മുടെ സൈന്യം അഥവാ റസൂലുമാരുടെ കൂടെയുള്ള മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, ലഹുമുൽ ഗാലിബൂൻ, തീർച്ചയായും അവർ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ആയത്ത് അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നത് ഒരു സാധാരണക്കാരനായ മുവഹ്ഹിദ് 1000 ഷിർക്കിന്റെ പണ്ഡിതന്മാരെ തോൽപ്പിക്കും എന്ന്. ഇപ്പൊ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിധത്തിലുള്ള നുസ്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ്, മസ്അലത്തുൽ ഗലബതി വ നുസ്ര, വിജയത്തിന്റെയും പിന്തുണയുടെയും മസ്അല. ആർക്കായിരിക്കും അള്ളാഹു പിന്തുണ നൽകുക, അതുപോലെ ആർക്കായിരിക്കും വിജയം നേടാൻ സാധിക്കുക? സാധാരണ ആളുകൾ ചർച്ച ചെയ്യും അല്ലെ, ഇന്നത്തെ കാലത്ത് ഏത് മതമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് മതത്തിന്റെ അനുയായികളാണ് ഇനി ലോകം ഭരിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഓരോ മതത്തിന്റെയും അനുയായികളുടെയും നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച്, കഴിഞ്ഞുപോയ കാലത്തുള്ള അവസ്ഥകളെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ പല ചർച്ചകളും ആളുകൾ നടത്തും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വലിയ വലിയ മസാലകൾ, അൽ മസാഇലുൽ മസീരിയ എന്ന് പറയും, ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഉമ്മത്തിന്റെ അവരുടെ അന്തിമ പരിണതിയുമായി ബന്ധപ്പെട്ട മസാലകൾ, ഇതിലൊക്കെ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ വിശകലനങ്ങളും ഖുർആന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലാതെ ഏതെങ്കിലും കണക്കുകൾ നോക്കിയിട്ടല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് മസ്അലത്തുൻ നുസ്രത്തി വൽ ഗലബ, അള്ളാഹുവിന്റെ സഹായം അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകളിൽ വിജയം ആർക്കാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് സംഭവിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ട ഹദീസ് കാണാം, ലാ തസാലു തായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ഹഖിൽ വിജയികളായിക്കൊണ്ട് നിലനിൽക്കും. ളാഹിർ എന്ന് പറഞ്ഞാൽ വിജയികളായിക്കൊണ്ട് എന്നർത്ഥമുണ്ട്, അതുപോലെ പ്രകടമായിക്കൊണ്ട് അവർ ഉയർന്നു നിൽക്കും. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ വഞ്ചിക്കുന്നവർ അത് ആ വഞ്ചകരെ കൊണ്ട് അവർക്കൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. അതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ ഈ ഹദീസ് ഇങ്ങനെയാണ്, ലാ തജാലു തായിഫത്തു മിൻ ഉമ്മത്തി മൻസൂരീൻ, എന്റെ ഉമ്മത്തിലൊരു വിഭാഗം അള്ളാഹുവിന്റെ സഹായം സ്വീകരിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും ശത്രുക്കൾക്കെതിരായി പിന്തുണക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ വഞ്ചിക്കുന്നവരെ കൊണ്ട് അവർക്കൊരു നഷ്ടവും ഉണ്ടാവുകയില്ല. ഹത്ത തഖൂമ സാഅ, അന്ത്യദിനം വരുന്നത് വരെ. ഇത് മുത്തവാത്തിറായ ഹദീസാണ്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, നിരവധി സ്വഹാബിമാര്, അവരിൽ നിന്ന് നിരവധി താബിഈങ്ങൾ, അങ്ങനെ ഓരോ തലമുറയിലും അസംഖ്യം റിപ്പോർട്ടർമാർ, എണ്ണിയാൽ തീരാത്തത്രയും റിപ്പോർട്ടർമാർ പറഞ്ഞിട്ടുള്ള, റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പൊ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത ഹദീസാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്താണ്, മുസ്ലിം ഉമ്മത്തിൽ ഒരാൾക്കും ഷെക്കുണ്ടാവാൻ പാടില്ല, ഈ വിഷയത്തിൽ സംശയമുണ്ടാകാൻ പാടില്ല. സംശയമുണ്ടായാൽ അവരുടെ ദീൻ ദുർബലമായി പോകും. അതുകൊണ്ട് അള്ളാഹു തആല, അതുകൊണ്ടായിരിക്കാം അള്ളാഹു തആല ഇത് മുത്തവാത്തിറായിക്കൊണ്ട് സംശയമില്ലാത്ത വിധം ഖണ്ഡിതമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിൽ ഉറച്ചു നിൽക്കുന്ന, അങ്ങനെ സഹായം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിൽ ഉണ്ടായിരിക്കും. ഇത് ഖുർആനിൽ തെളിവുള്ള കാര്യമാണ്. അള്ളാഹു തആല പറഞ്ഞു ഇന്നാ ലനൻസുറു റുസുലന, തീർച്ചയായും നാം നമ്മുടെ റസൂൽമാരെ സഹായിക്കുക തന്നെ ചെയ്യും. വല്ലദീന ആമനു, അതുപോലെ മുഅ്മിനീങ്ങളെയും, ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അഷ്ഹാദ്, ദുനിയാവിലും അതുപോലെ സാക്ഷികൾ എഴുന്നേറ്റ് വരുന്ന ദിവസം അഥവാ ഖിയാമത്ത് നാളിലും. അതുപോലെ അള്ളാഹു തആല പറയുന്നു വ ഇന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, തീർച്ചയായും നമ്മുടെ സൈന്യം തന്നെ വിജയിക്കുന്നതാണ്, നേരത്തെ പറഞ്ഞ ആയത്ത്. അതുപോലെ അള്ളാഹു തആല സൂറത്തു നൂറിൽ പറഞ്ഞു വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്, നിങ്ങളിൽ ഈമാനും അമലു സാലിഹാത്തുമുള്ള, സൽക്കർമ്മങ്ങളുമുള്ള ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് ഖിലാഫത്ത്, ആധിപത്യം നൽകാമെന്ന്. അപ്പൊ അള്ളാഹുവിന്റെ സഹായം അത് യഖീനാണ്. ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അത് സംശയിക്കാൻ പാടില്ല. ഖുർആന്റെ ആയത്തുകൾ കൊണ്ടും മുത്തവാത്തിറായ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ സഹായം മുവഹ്ഹിദീങ്ങൾക്കുണ്ടാകും എന്നത്. എന്നാൽ എന്താണ് ഈ നുസ്രത്ത് എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ട് തരത്തിലുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് രണ്ട് ഇനങ്ങൾ? ഒന്ന് നുസ്രത്തുൻ ബിൽ ഹുജ്ജത്തി വൽ ലിസാൻ, നാവുകൊണ്ടും പ്രമാണം കൊണ്ടുമുള്ള വിജയം. അതെന്താണ്? എതിരാളികൾ തൗഹീദിനെതിരായി പറയുന്ന വാദഗതികൾ, അവരുടെ സംശയങ്ങൾ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, തർക്കുത്തരങ്ങൾ, അതിനൊക്കെയുള്ള മറുപടി മുവഹിദീങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ വിജയം. അത് തന്നെ വലിയ വിജയമാണ്. നമ്മുടെ ദീനിനെതിരായി ഉന്നയിക്കപ്പെടുന്ന ഏതൊരു ചോദ്യത്തിനും ആരോപണത്തിനുമുള്ള മറുപടി മുഅ്മിനീങ്ങളുടെ കയ്യിലുണ്ടാകും. അതറിയുന്ന ഒരു വിഭാഗം, അത് പറയുന്ന വിശദീകരിക്കുന്ന ഒരു വിഭാഗം ലോകത്തെവിടെയെങ്കിലുമായി ഈ ഉമ്മത്തിൽ നിലനിൽക്കും. അതാണ് ഒന്നാമത്തെ വിജയം. രണ്ടാമത്തേത് അന്നുസ്രത്തു ബിസ്സൈഫി വസ്സിനാൻ. ആദ്യം പറഞ്ഞ ഈ വിജയം അഥവാ തെളിവുകൾ കൊണ്ടുള്ള വിജയം, അത് മുസ്ലിം ഉമ്മത്തിന് എന്നുമുള്ളതാണ്. ആ വിഷയത്തിൽ ഉമ്മത്തൊരിക്കലും പരാജയപ്പെടുകയില്ല. ഇസ്ലാമിനെതിരെ, തൗഹീദിനെതിരെ, സുന്നത്തിനെതിരെ, ശരിയായ മൻഹജിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ, എന്തൊക്കെ വിമർശനങ്ങളുണ്ടോ അതിനുള്ള മറുപടി ഹക്കിൻ്റെ ആളുകളുടെ കയ്യിലുണ്ടായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതെന്നും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഏറ്റുമുട്ടലിൽ, പരസ്പരം നടക്കുന്ന റദ്ദുകളിൽ, ഖണ്ഡനങ്ങളിൽ, സംവാദങ്ങളിൽ, ഇതിലൊക്കെ വിജയം മുവഹിദീങ്ങൾക്കായിരിക്കും, അതുപോലെ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനായിരിക്കും. രണ്ടാമത്തെ വിജയം അന്നുസ്രത്തു ബിസ്സൈഫി വസ്സിനാൻ, ആയുധം കൊണ്ടുള്ള ഏറ്റുമുട്ടലിലുള്ള വിജയം. അതുപോലെ തന്നെ വഹുസൂലു തംകീനി ഫിൽ അർദ്, ഭൂമിയിൽ അധികാരം നേടുക എന്നുള്ളത്. മതങ്ങൾ തമ്മിൽ, സംസ്കാരങ്ങൾ തമ്മിൽ, ആശയങ്ങൾ തമ്മിൽ ഈ രണ്ട് നിലക്കുള്ള ഏറ്റുമുട്ടലുകളും ചരിത്രത്തിലുടനീളം നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സായുധമായ ഏറ്റുമുട്ടലിലും അധികാരവുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലിലും വിജയം മുഅ്മിനീങ്ങൾക്ക് തന്നെയായിരിക്കും. പക്ഷേ ഇത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല. ഒന്നാമത് പറഞ്ഞ ഹുജ്ജത്ത് കൊണ്ടുള്ള, പ്രമാണം കൊണ്ടുള്ള ഏറ്റുമുട്ടലിൽ ഉള്ളതുപോലെ എല്ലാ കാലവും വിജയം ഉണ്ടായിരിക്കണമെന്നില്ല. നേരെ മറിച്ച് ചിലപ്പോൾ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വിജയം നൽകും, ചിലപ്പോൾ അള്ളാഹു തആല പരാജയം നൽകും. എന്നാൽ ഇതിന്റെ അർത്ഥം ഇങ്ങനെ പകുതി പകുതി വിജയവും പരാജയവും ഉണ്ടായിരിക്കുമെന്നാണോ? അല്ല, നേരെ മറിച്ച് അന്തിമ വിജയം മുഅ്മിനീങ്ങൾക്കായിരിക്കും. മുഅ്മിനീങ്ങൾക്ക് പരാജയം വല്ലപ്പോഴും സംഭവിക്കും, പക്ഷേ അന്തിമ വിജയം മുഅ്മിനീങ്ങൾക്കായിരിക്കും. അള്ളാഹു തആല പറയുന്നു, ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹിസ്സലാം തന്റെ കൗമിനോട് പറഞ്ഞ സന്ദർഭം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ നമുക്കറിയാം, നിരവധി ഗുണപാഠങ്ങളുള്ള ഒരു കഥയാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല കഥ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു വലിയ ഇബറത്താണ്, വലിയൊരു ഗുണപാഠമാണ് ഈ കാര്യം. അള്ളാഹുവിന്റെ സഹായം, അന്തിമമായ വിജയം ആർക്കാണ് ഉണ്ടാവുക? മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഖാല മൂസാ ലിഖൗമിഹി, മൂസ തന്റെ കൗമിനോട് പറഞ്ഞ സന്ദർഭം. നമുക്കറിയാം മൂസാ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ബനു ഇസ്രായേൽ അവർ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ടിരുന്നവരാണ്. നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്രയും വലിയ പീഡനം. അവരുടെ ഇടയിൽ ഒരു ആൺകുട്ടി ഉണ്ടായാൽ കൊന്നുകളയും, ഒരാളെയും ജീവനോടെ വിട്ടുകളയുകയില്ല. ഇങ്ങനെയുള്ള പീഡനവും മർദ്ദനവും ഉണ്ടായ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്, ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക, ക്ഷമിക്കുക. ഇന്നൽ അർദ ലില്ലാഹ്, ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ ഇതറിയാത്തവരാണോ ബനു ഇസ്രായേൽ? ഇതറിയാത്തവരാണോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സ്വഹാബത്ത്? അല്ല. പക്ഷെ ഈ അറിവ് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ മങ്ങിപ്പോകും. അതുകൊണ്ടാണ് നമുക്ക് സംശയം തോന്നുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ആശങ്ക വരുന്നത്. പക്ഷെ ഈ കാര്യം ഓർത്താൽ, ഇന്നൽ അർദ ലില്ലാഹ്, ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഓരോ ചലനവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു തആല ഈ ഭൂമിയിൽ ശത്രുക്കൾക്ക് എന്തെങ്കിലും ആധിപത്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന് ഒരു ഹിക്മത്ത് ഉണ്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. യൂരിസുഹ മൻ യശാഉ മിൻ ഇബാദിഹി, ഭൂമി അള്ളാഹുവിൻ്റെതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് നമ്മുടേതാണെന്ന് പറഞ്ഞ പോലെ അല്ല. അത് നമ്മുടെ ആയുസ് കഴിഞ്ഞാൽ വേറെ ആൾ ഉപയോഗിക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ വീട്ടിൽ മറ്റുള്ളവർ കയറും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിയമങ്ങൾ ആ വീട്ടിൽ നടപ്പിലാകും, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവിടെ സംഭവിക്കും. അങ്ങനെയല്ല അള്ളാഹുവിന്റെ അധികാരം. യൂരിസുഹ മൻ യശാഉ മിൻ ഇബാദിഹി, അവിടെ ഓരോ അധികാരവും അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നത്. അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ ഭൂമിയിൽ അധികാരവും ആധിപത്യവും നൽകും. വലആഖിബതു ലിൽ മുത്തഖീൻ, പക്ഷെ അന്തിമമായ വിജയം മുഅ്മിനീങ്ങൾക്കായിരിക്കും. അപ്പോൾ ആയുധം കൊണ്ടുള്ള ഏറ്റുമുട്ടലിൽ, അധികാരവുമായി ബന്ധപ്പെട്ട അധികാരത്തിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലിൽ ആർക്കായിരിക്കും വിജയം? അത് രണ്ടു കൂട്ടർക്കും ഉണ്ടാകും. അന്തിമമായി അത് മുഅ്മിനീങ്ങൾക്കായിരിക്കും. എന്തുകൊണ്ടാണ് അള്ളാഹു തആല ഇങ്ങനെ ചെയ്തത്? എന്തുകൊണ്ട് ഒന്നാമത്തെ വിഷയത്തിൽ പ്രമാണങ്ങൾ കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് എല്ലായ്പ്പോഴും വിജയം നൽകുന്നത് പോലെ എന്തുകൊണ്ട് സായുധമായ ഏറ്റുമുട്ടലിലും അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലിലും എല്ലായ്പ്പോഴും അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വിജയം നൽകുന്നില്ല? അതിന് അള്ളാഹുവിന് വലിയ ഹിക്മത്തുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ അഹ്ഫാൻ എന്ന കിതാബിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം അദ്ദേഹം 10 കാരണങ്ങൾ പറയുന്നുണ്ട്. 10 ഉസൂലുകൾ അടിസ്ഥാനപരമായി ഈ വിഷയത്തിന്റെ കാരണങ്ങളായിട്ടുള്ള 10 കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അത് മാത്രം പറയാം. അതെന്താണ്? എല്ലായ്പ്പോഴും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അധികാരവും ആധിപത്യവും നൽകിയാൽ മുനാഫിക്കുകൾ കൊണ്ട് ലോകം നിറയും. മനസ്സിൽ തട്ടാതെ ആളുകൾ വിശ്വാസത്തിലേക്ക് വരും, ഇസ്ലാം സ്വീകരിക്കും, അധികാരത്തിന് വേണ്ടി, ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ അള്ളാഹു തആല എപ്പോഴും മുഅ്മിനീങ്ങൾക്ക് വിജയം നൽകിയാൽ ഒരു പരീക്ഷണത്തിൽ അർത്ഥമില്ല. ആരാണ് മുഅ്മിൻ, ആരാണ് കാഫിർ, ആരാണ് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിക്കുന്നത്, ആരാണ് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്നത്, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയില്ല. ഈ മസലയുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ നുസ്രത്തുമായി ബന്ധപ്പെട്ട 4 അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഒരുപാട് സംശയങ്ങൾ നമുക്ക് മാറും. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായമില്ല, അള്ളാഹ് കാണുന്നില്ലേ, അങ്ങനെ പല ആളുകളും പല ചോദ്യങ്ങളും ചോദിക്കും ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. മുഅ്മിനീങ്ങൾക്ക് പൊതുവായി ബാധിക്കുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനെല്ലാം പരിഹാരമായി, അതിനെല്ലാം ഉത്തരമായി 4 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലായ്പ്പോഴും കാഫിറുകൾക്ക്, മുശ്രിക്കുകൾക്ക്, മുഅ്മിനീങ്ങൾക്കെതിരായി വിജയം നൽകും എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ വലിയ അബദ്ധമാണ് വിശ്വസിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയിട്ടുള്ളതാണ്, വതിൽകൽ അയ്യാമു നുദാവിലുഹ ബൈനന്നാസ്, വിജയവും പരാജയവും മാറ്റിമറിച്ചു കൊടുക്കുന്നതാണ്. ഒരിക്കൽ മുഅ്മിനീങ്ങൾക്കാണെങ്കിൽ പിന്നീട് ഒരവസരം അള്ളാഹു കാഫിറുകൾക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? പരീക്ഷിക്കാൻ വേണ്ടി. ആ പരീക്ഷണത്തിന്റെ അവസാനം വൽ ആഖിബത്തുൽ മുത്തഖീൻ, മുഅ്മിനീങ്ങൾക്കായിരിക്കും, മുത്തഖീങ്ങൾക്കായിരിക്കും അന്തിമ വിജയം. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഈ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലുള്ള സുന്നത്ത്, അള്ളാഹുവിന്റെ ചര്യ, വിജയവും പരാജയവും മാറ്റിമറിച്ചു കൊടുക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായി. മുഅ്മിനീങ്ങൾക്ക് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ ഇതിനി ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇനി ഇതിലൊരു മാറ്റം ഉണ്ടാവുകയില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം അബദ്ധമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല വിജയവും പരാജയവും മാറ്റിക്കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തേത്, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സഹായം നൽകും, വിജയം നൽകും എന്ന് പറഞ്ഞത് ആഖിറത്തിലാണ്, ആഖിറത്തിൽ മാത്രമാണ്, ദുനിയാവിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് വിശ്വസിച്ചാലും അത് അബദ്ധമാണ്. ഇപ്പോൾ ഒരാൾ, മുഅ്മിനീങ്ങൾക്ക് വലിയൊരു പരീക്ഷണം ഉണ്ടായി, ശത്രുക്കൾ ഉപദ്രവിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ക്ഷമിക്കാം, ഇൻഷാല്ലാഹ് ആഖിറത്തിൽ നമ്മൾ വിജയിക്കും എന്ന് പറയുന്നതും തെറ്റാണ്. കാരണം ദുനിയാവിൽ തന്നെ അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്ക് വിജയം നൽകുന്നതാണ്. ഇന്നല നൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിൽ തന്നെ അള്ളാഹു വിജയം നൽകും. യൗമ യഖൂമു അൽ അഷ്ഹാദ്. അതുപോലെ മൂന്നാമതായി, ശത്രുക്കൾക്കെതിരായി മുഅ്മിനീങ്ങൾക്ക്, മുവഹ്ഹിദീങ്ങൾക്ക് വിജയമുണ്ടാകണമെങ്കിൽ അതിന് യാതൊരു നിബന്ധനയുമില്ല. ഒരാൾ മുവഹ്ഹിദായാൽ മാത്രം മതി, തൗഹീദിന്റെ അടിസ്ഥാനം ഉണ്ടായാൽ മതി, മുസ്ലിം ആകാൻ വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ്. കാരണം അള്ളാഹു ഖുർആനിൽ അവന്റെ സഹായത്തെക്കുറിച്ച്, പിന്തുണയെക്കുറിച്ച്, മുഅ്മിനീങ്ങളുടെ വിജയത്തെക്കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അതിന്റെ ഷർത്തുകളെക്കുറിച്ച്, നിബന്ധനകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഏതായത്തെടുത്ത് നോക്കിയാലും ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനു, മുഅ്മിനീങ്ങളെയും നമ്മുടെ റസൂൽമാരെയും നാം സഹായിക്കും. അപ്പൊ ഈമാൻ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ നുസ്രത്ത് ഉണ്ടാവുക. വഇന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യം വിജയിക്കുന്നതാണ്. എപ്പോഴാണ് ജുന്ദുല്ലാഹി, അള്ളാഹുവിന്റെ സൈന്യം എന്ന് പറയുക? അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കണം, അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലുകൾ ചെയ്യുന്നവരായിരിക്കണം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കായിരിക്കും അന്തിമ വിജയം. അപ്പൊ തഖ്വ എന്നുള്ള അമല്, ഹറാമുകൾ ഒഴിവാക്കുകയും ഫർളുകൾ പൂർണ്ണമായും ചെയ്തു വിടുകയും, അതാണ് തഖ്വ, അതുള്ളവർക്കായിരിക്കും അന്തിമ വിജയം. സൂറത്തു നൂറിൽ എന്താണ് പറഞ്ഞത്? വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്, ഈമാനും അമലു സ്വാലിഹാത്തും വേണം. ഇങ്ങനെ എവിടെയൊക്കെ അള്ളാഹു വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, എവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, അവിടെയൊക്കെ അതിന്റെ നിബന്ധനകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ആലി ഇംറാനിൽ ഉഹദ് യുദ്ധത്തിലെ പരാജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിക്കും, ആ പരാജയം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്, നിങ്ങളുടെ പ്രവൃത്തി കാരണം ഉണ്ടായതാണ്. അപ്പൊ വിജയവും പരാജയവും അള്ളാഹു ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് വെച്ചിട്ടുള്ളത്, അത് മനസ്സിലാക്കണം. അതല്ലാതെ നമ്മൾ മുസ്ലിം പേരുള്ളവരാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന യോഗ്യത അത് നമുക്കുണ്ട് എന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ സഹായം കിട്ടിക്കൊള്ളണം എന്നില്ല. നാലാമത്തേത്, അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം ചെയ്തിട്ടുള്ള വിജയം, അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ വിജയം, അത് എല്ലാ മുഅ്മിനീങ്ങൾക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പണ്ഡിതന്മാർ പറയുക, ഇത് മജ്മൂഉൽ മുഅ്മിനീനാണ്, ലൈസലി ജമീഇൽ മുസ്ലിമീൻ, എല്ലാ മുസ്ലിങ്ങൾക്കും കിട്ടണമെന്നില്ല, മുസ്ലിങ്ങളുടെ ജമാഅത്തിനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ വിജയിക്കും, അതിലെ ഓരോ വ്യക്തിയും ഈ വിജയം അനുഭവിച്ചു കൊള്ളണമെന്നില്ല. അത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അതിൽ കുറെ ആൾക്കാർ മരിച്ചു പോകും. അതുപോലെ തന്നെ മുസ്ലിം സമുദായം ഒരു പരീക്ഷണം നേരിടുമ്പോൾ ആ പരീക്ഷണം നീങ്ങി പിന്നീട് വിജയം വരുന്നതിന് മുമ്പായി മരണപ്പെടുന്ന ആളുകളുണ്ടാകും, അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമാകും, പരിഹാരമാകും. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇവിടെ പറയുന്നത്. ഒരു മുഅ്മിൻ മുഅഹിദ്, അവന് ശത്രുക്കളുണ്ടായിരിക്കും, ആ ശത്രുക്കളുടെ അടുത്ത് ഭൗതികമായ ആയുധങ്ങളും ആശയപരമായ ആയുധങ്ങളും അറിവും തെളിവുകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് കാരണം അവൻ പരാജയപ്പെടുകയില്ല, മുഅഹിദ് പരാജയപ്പെടുകയില്ല, അവൻ വിജയിക്കുക തന്നെ ചെയ്യും, രണ്ടു നിലക്കും വിജയിക്കും. തെളിവ് കൊണ്ട് എപ്പോഴും വിജയിക്കും, കായിക ബലം കൊണ്ട് ആയുധ ബലം കൊണ്ട് അവൻ അന്തിമമായി വിജയിക്കുന്നവനായിരിക്കും. തുടർന്ന് അദ്ദേഹം പറയുന്നു, വഇന്നമൽ ഖൗഫ്, പക്ഷെ നമ്മൾ പേടിക്കേണ്ടത് ആരുടെ കാര്യത്തിലാണ്? അല്ല മുഅഹിദ് അലൽ മുഅഹിദ് അല്ലദീ യസ്ലുക്കു ത്വരീഖ വലൈസ മഅഹു സിലാഹ്, ഈ വഴിയിലേക്ക് പ്രവേശിച്ചു, അല്ലെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു, വലൈസ മഅഹു സിലാഹ്, അവന്റെ കയ്യിൽ ആയുധമില്ല, അങ്ങനെയുള്ളവന്റെ കാര്യത്തിലാണ് പേടി. അഥവാ ഇവിടെ ഒന്നാമത്തെ ഏറ്റുമുട്ടലിനെ കുറിച്ചാണ്, തെളിവുകൾ കൊണ്ടുള്ള യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. തെളിവുകൾ കൊണ്ട് മുഅഹിദീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ ആര് പരാജയപ്പെടും? ആയുധമില്ലാത്തവൻ. അവിടെ ആയുധം എന്താണ്? ഇൽമാണ്, ഷറഈയായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇൽമാണ്. അപ്പോൾ ഇൽമില്ലാത്തവന്റെ കാര്യത്തിലാണ് പേടിക്കേണ്ടതുള്ളൂ. എന്താണ് ഇവിടെ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തൗഹീദ് സ്ഥാപിക്കാൻ, ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, അതുപോലെ തൗഹീദിനെതിരായി ആളുകൾ ഉണ്ടാക്കുന്ന, തൗഹീദിന്റെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന സംശയങ്ങൾ നമ്മുടെ മനസ്സിനെ ലവലേശം ബാധിക്കാതെ രക്ഷപ്പെടാൻ രണ്ട് തരത്തിലുള്ള ഇൽമു നമുക്ക് ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ അടുത്തുള്ള ഹക്ക് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് തൗഹീദ്? എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇബാദത്തിന്റെ അർത്ഥം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വുജൂദ്, അവനുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ എന്താണ്? അള്ളാഹു അവന്റെ റുബൂബിയത്തിനുള്ള തെളിവുകൾ, അതുപോലെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അള്ളാഹുവിന്റെ ഇസ്മുകൾ, എന്തൊക്കെയാണ് സിഫത്തുകൾ, അത് ഏത് ആയത്തിൽ നിന്ന് കിട്ടും, ഏത് ഹദീസിൽ നിന്ന് കിട്ടും, അതുപോലെ യുക്തിപരമായ തെളിവുകൾ, ഇങ്ങനെയുള്ള നമ്മുടെ കയ്യിലുള്ള ഹക്കിന് വേണ്ട തെളിവുകൾ ഒരു മുഅഹിദിന്റെ കയ്യിലുണ്ടായിരിക്കണം. രണ്ടാമതായി ബാത്തിലിനെ കുറിച്ച് അറിയണം, ഇതിന്റെ നേരെ വിപരീതമായ മുശ്രിക്കുകളുടെ വാദങ്ങൾ, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന മുൽഹിദീങ്ങളുടെ വാദങ്ങൾ, അതിനെക്കുറിച്ച് അറിയണം. ഇത് രണ്ടും അറിയുന്ന ഒരാൾക്കേ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു താലിബുൽ ഇൽമായ, ദീൻ പഠിക്കുന്ന ഓരോ മുഅഹിദും തൗഹീദുള്ള ഓരോരുത്തരും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരാൾ ആവശ്യത്തിനുള്ള ആയുധമെടുക്കാതെ യുദ്ധം ചെയ്താൽ എന്താണ് സംഭവിക്കുക? പരാജയപ്പെടും. അതിനർത്ഥം അവന്റെ വാദം തെറ്റാണെന്നോ തൗഹീദ് ശരിയല്ലെന്നോ അല്ല, നേരെമറിച്ച് അവൻ ആയുധമെടുത്തിട്ടില്ല. അത് രണ്ടാമത്തെ ഏറ്റുമുട്ടലുമായി താരതമ്യം ചെയ്താൽ മതി. കുറെ മുസ്ലിങ്ങൾ ആയുധമില്ലാതെ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയെന്ന് വിചാരിക്കുക, അങ്ങനെ പരാജയപ്പെട്ടു, അതിനർത്ഥം ഇസ്ലാം പരാജയപ്പെട്ടു എന്നാണ്? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളോട് പോലും ആയുധമില്ലാതെ, അതുപോലെ തന്നെ എണ്ണമില്ലാതെ, വേണ്ടത്ര സജ്ജീകരണമില്ലാതെ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് നിങ്ങൾ കേട്ടിരിക്കും, അവസാന കാലത്ത് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ യജൂജ് മജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം സൃഷ്ടികളുണ്ട്, അവര് ഭൂമി മുഴുവൻ നാശം വധിച്ച് നടക്കും. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്യും? ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ആളുകളെ കൂട്ടി തൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോകും, അവിടെ ജീവിക്കും ഇവരുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അവരുമായി ഏറ്റുമുട്ടുന്നില്ല. അള്ളാഹു തആല ഈസാ അലൈഹിസ്സലാമിനെ അറിയിക്കും ഈ തൂർ പർവ്വതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ ആയുധമില്ലാതെ യുദ്ധം ചെയ്യുന്നത് അള്ളാഹു തആല വിലക്കിയിട്ടുള്ളതാണ്. വഅഇദ്ദുലഹും മസ്തതഅത്തു മിൻ ഖുവ, ശത്രുക്കളെ നേരിടാൻ വേണ്ട ആയുധബലം നിങ്ങൾ ഒരുക്കുക. ഇതൊക്കെ ഇസ്ലാമിക ഭരണാധികാരികളോടുള്ള കൽപ്പനയാണ്, മുസ്ലിമായ വലിയ അമറിനോടുള്ള കൽപ്പനയാണ്. അപ്പോൾ ഭൗതികമായ ആയുധം സംഭരിക്കാൻ വേണ്ടി അള്ളാഹു തആല ഇസ്ലാമിക ഭരണാധികാരികളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തെളിവുകളുടെ കാര്യം. ഒരാൾ തൗഹീദ് വിശദീകരിച്ചു കൊടുക്കാൻ പോകുന്നതിന് മുമ്പ്, ഷിർക്കിൽ നിന്ന് ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ്, എന്താണ് തൗഹീദെന്നും എന്താണ് ഷിർക്കെന്നും എന്താണ് തൗഹീദിന്റെ തെളിവുകളെന്നും എന്താണ് ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ വാദങ്ങളെന്നും വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ, ദാഇയായി പ്രബോധകനായി പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നീ വേദക്കാരുടെ ഇടയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. എന്തിനാണത് പറഞ്ഞു കൊടുത്തത്? എവിടേക്ക് പോവുകയാണെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് തൗഹീദ് തന്നെയല്ലേ. പക്ഷെ അദ്ദേഹത്തോട് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? അവരുടെ അടുത്ത് പല സംശയങ്ങളും ഉണ്ടാകും, പല ചോദ്യങ്ങളും ഉണ്ടാകും. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ യഹൂദികളും നസ്രാണികളുമാണ്. യഹൂദികളുടെയും നസ്രാണികളുടെയും വാദങ്ങൾ എന്താണെന്ന് മുആദ് ബിൻ ജബലിന് അറിയാം, കാരണം അദ്ദേഹം ഖുർആൻ പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ യഹൂദികളുടെ വാദങ്ങൾക്ക് മുഴുവൻ അള്ളാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ആലെ ഇമ്രാനിൽ നസ്രാനികളുടെ എല്ലാ വാദങ്ങൾക്കുമുള്ള മറുപടികളുണ്ട്. അതൊക്കെ അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇതാണ് താങ്കൾ ഒരുങ്ങേണ്ടത്, ഇതൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സൂചന കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമാണ് ആയുധം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതില്ലാതെ ഒരാൾ ശത്രുക്കളുമായി, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി, തൗഹീദിന്റെ ശത്രുക്കളുമായി സംവദിക്കാൻ പോയാൽ, അവരെ ദഅവത്ത് ചെയ്യാൻ പോയാൽ, ഫഇന്നമൽ ഖൗഫു അലൽ മുവഹ്ഹിദ്, ഈ മുവഹ്ഹിദിന്റെ കാര്യത്തിലാണ് നമ്മൾ പേടിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, വഖദ് മന്നല്ലാഹു തആല അലൈന ബി കിതാബിഹി, അള്ളാഹു നമുക്ക് വലിയൊരു മിന്നത്ത്, വലിയൊരു അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. എന്താണത്? ബി കിതാബിഹി, അവന്റെ കിതാബ് ഖുർആൻ, അത് വലിയ നിഅമത്താണ്. അല്ലദീ ജഅലഹു, ആ കിതാബ് വിശുദ്ധ ഖുർആൻ അള്ളാഹു എന്താക്കിയിട്ടുണ്ട്? ഖുർആന്റെ വിശേഷണം എന്താണ്? തിബിയാനൻ ലികുല്ലി ഷൈ. സൂറത്ത് നഹലിൽ അള്ളാഹു ഖുർആനെ കുറിച്ച് പറയുകയാണ്. എന്താണ് ഖുർആൻ? തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണമാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ആവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ട്. എന്തൊക്കെ സംശയങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചോദിക്കും, ഇതൊക്കെ അള്ളാഹു നേരത്തെ അറിയാലോ. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. തിബിയാനൻ ലികുല്ലി ഷൈൻ വഹുദൻ വറഹ്മതൻ, അത് സന്മാർഗമാണ്, റഹ്മത്താണ്, ബുഷ്റാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് സന്തോഷവാർത്തയാണ്. അപ്പോൾ അള്ളാഹു തആല എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ദീനിന്റെ അടിത്തറയായ തൗഹീദ് എന്തായാലും വിശദീകരിച്ചിട്ടുണ്ടാകണമല്ലോ. തൗഹീദിനെതിരെയുള്ള സംശയങ്ങൾക്ക് എന്തായാലും വിശുദ്ധ ഖുർആനിൽ മറുപടി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഖുർആനാണ് ഈ ആയുധത്തിന്റെ ഏറ്റവും അടിസ്ഥാനം, അതാണ് ഒന്നാമത്തെ ആയുധം. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഫലാ യതി സാഹിബു ബാത്തിൻ ബിഹുജ്ജ. ഇവിടെ സാന്ദർഭികമായി അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഈ കിതാബ് വിശദീകരിക്കും പറയുന്ന ഒരു കാര്യം, ആമിയായ ഒരു പണ്ഡിതൻ, ആമിയായ ഒരു മുവഹ്ഹിദ് 1000 ഷിർക്കിന്റെ പണ്ഡിതന്മാരെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ അതിനർത്ഥം, ആമികളായ ഓരോരുത്തരും, സാധാരണക്കാരായ ഓരോരുത്തരും ഷിർക്കിന്റെ പണ്ഡിതന്മാരുമായി സംവാദം നടത്തണം, അവരോട് പോയി സംസാരിക്കണം എന്നല്ല. നേരെ മറിച്ച് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അറിവുള്ള എതിരാളികളോട് സാധാരണക്കാരായ ആളുകൾ സംസാരിക്കാൻ പാടില്ല. ഇത് നമ്മുടെ അടുത്ത് തെളിവില്ലാത്തത് കൊണ്ടോ, അവരെ നേരിടാൻ നമുക്ക് ശക്തിയില്ലാത്തത് കൊണ്ടോ, നമ്മുടെ ആദർശത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായത് കൊണ്ടോ, ഒന്നുമല്ല. അത് എല്ലാ മനുഷ്യന്മാരും അംഗീകരിച്ചിട്ടുള്ളൊരു തത്വമാണ് അല്ലെ. ലോകത്ത് ഏതൊരു മത്സരത്തിനും ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, ഇത്ര പ്രായം മുതൽ ഇത്ര പ്രായം വരെയുള്ള ആളുകൾ തമ്മിലുള്ള മത്സരം, ഓട്ടമായാലും ചാട്ടമായാലും കായിക മത്സരങ്ങളായാലും ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് ചെറിയ കുട്ടികളും വലിയ ആൾക്കാരും തമ്മിൽ മത്സരിക്കാത്തത്? അവർ തമ്മിൽ യോജിക്കുകയില്ല, അവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഷിർക്കിന്റെ പണ്ഡിതന്മാരുമായി ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, തൗഹീദിന്റെ പണ്ഡിതന്മാർ സംവദിക്കും, അവർക്ക് അതിന് സാധിക്കും, സാധാരണക്കാർ അത് ചെയ്യാൻ പാടില്ല. എന്നാൽ എന്താണ് ഇവിടെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള എങ്ങനെ പറഞ്ഞത്? അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഉലമാക്കൾ പറയുന്നത് എന്താണ്? യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സദസ്സിൽ വെച്ച് ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന ഒരു പണ്ഡിതൻ നമ്മോട് സംസാരിക്കാൻ വന്നു, ഇങ്ങോട്ട് വന്നു, അങ്ങനെ അഥവാ സംഭവിച്ചാൽ ഈ സാധാരണക്കാരന് 1000 പണ്ഡിതന്മാരെ തോൽപ്പിക്കാൻ സാധിക്കും. അതും എങ്ങനെയാണ് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ദീർഘമായ സംവാദം നടത്തിയിട്ടാണോ? അല്ല. ഈ കിതാബിൽ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഏതൊരു ബാത്തിലിനും, ഏതൊരു പഴച്ച വാദത്തിനുമുള്ള മറുപടികൾ രണ്ടു തരത്തിലുണ്ടാകും. ഒന്ന് മുജ്മലായിട്ടുള്ള മറുപടി. മുജ്മലായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിലുള്ള മറുപടി. രണ്ടാമത്തേത് വിശദമായ മറുപടി. ഈ ഒറ്റ വാക്കിലുള്ള മറുപടിയായിരിക്കും സാധാരണക്കാരൻ കൊടുക്കുക. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഇസ്ലാമിനെതിരെ പല ആരോപണങ്ങളും ആളുകൾ പറയും, യുക്തിവാദികളും നിരീശ്വരവാദികളും മുഷരിക്കുകളും ഒക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പറയും. അപ്പോൾ ഒരു പണ്ഡിതൻ എന്ത് ചെയ്യും? ആ ആരോപണത്തിന് വിശദമായ മറുപടി കൊടുക്കും. സാധാരണക്കാരൻ എങ്ങനെയാണ് മറുപടി കൊടുക്കുക? സാധാരണക്കാരന് ചുരുങ്ങിയ രൂപത്തിലുള്ള മറുപടി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ഹുക്കും, സ്ത്രീകൾക്കെതിരെ ഒരു വിവേചനം ഉണ്ടല്ലോ ഇസ്ലാമിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മസല കൊണ്ട് വന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ സാധാരണക്കാരന് എന്ത് പറയാൻ പറ്റും? ഈ വന്ന വ്യക്തി ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കും, കാരണം മനുഷ്യരിൽ ഭൂരിപക്ഷം വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കും. എത്ര സൃഷ്ടാവുണ്ട്? ഒന്നേ ഉള്ളൂ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. യുക്തിവാദികൾ പോലും ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ അതൊന്നായിരിക്കും, രണ്ടെണ്ണം ഉണ്ടാവുകയില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു മതം ഒറ്റ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഇസ്ലാം അല്ലാതെ? ഇല്ല. എല്ലാ മതങ്ങളിലും ശിർക്കുണ്ട്, ബഹുദൈവാരാധനയുണ്ട്, വിഗ്രഹാരാധനയുണ്ട്. ഇസ്ലാമിൽ മാത്രമാണ് ഇടയാളന്മാരില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് മുസ്ലിമുകൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിയമം, ഇസ്ലാമിൽ സ്ത്രീവിരുദ്ധം എന്ന് ഇയാൾ പറയുന്ന ഈ നിയമം അവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇസ്ലാമിന് പകരം വേറൊരു മതമില്ലല്ലോ. ഈ ഏകദൈവ വിശ്വാസം, തൗഹീദ്, ശുദ്ധമായ തൗഹീദ് പഠിപ്പിക്കുന്ന ഒരു മതം വേറെ ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പോരെ. സാധാരണക്കാരന് ഒരാൾക്ക് ഏത് സംശയത്തിനും ഈ ഒരു മറുപടി മതിയാകും. ഇങ്ങനെ എല്ലാ സംശയത്തിനും പറ്റുന്ന മറുപടികൾക്കാണ് മുജ്മലായ മറുപടി എന്ന് പറയുന്നത്, ഒറ്റവാക്കിലുള്ള മറുപടി. അത് കൊടുത്ത് പോവുക എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ ജോലി. ഒരേ ഒരു ഇലാഹ് എന്ന് പഠിപ്പിക്കുന്ന ദീൻ വേറെ ഇല്ലെങ്കിൽ പിന്നെ ശാഖാപരമായ കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? സ്ത്രീ വിരുദ്ധമാണെങ്കിൽ തന്നെ നമുക്ക് വേറെ രക്ഷയില്ലല്ലോ. ഇത് സാങ്കല്പികമായി സമ്മതിച്ചുകൊണ്ട് ഈ നിയമം അത് തെറ്റാണ് എന്ന് സങ്കല്പിച്ചാൽ പോലും ഇതാണ് അവസ്ഥ. ഇസ്ലാം പിന്തുടരുകയേ നമുക്ക് രക്ഷയുള്ളൂ. ഇതുപോലെയുള്ള ഒറ്റവാക്കിലുള്ള മറുപടി, അത് ഏറ്റവും കൂടുതൽ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബ് ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിരിക്കും. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ വായിക്കുന്ന ആളുകളുണ്ടാവും. ദർഉ തആറുദുൽ അഖ്ലി വന്നഖൽ എന്നൊരു കിതാബുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക്. ബുദ്ധിയും പ്രമാണങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്നതിനുള്ള മറുപടികളാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യന്റെ യുക്തിക്കെതിരായി ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിനൊക്കെയുള്ള മറുപടി ഈ കിതാബിലുണ്ട്. ഏറെക്കുറെ അദ്ദേഹത്തിന്റെ കാലത്ത് ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. 10 വോള്യങ്ങളാണ് ഈ കിതാബ്. ഈ കിതാബ് അദ്ദേഹം തുടങ്ങുന്നത് 2 വരി കൊണ്ടാണ്, 2 വരി. ആ 2 വരി അതിന്റെ വിശദീകരണമാണ് പിന്നെ ഈ കിതാബ്. അദ്ദേഹം പറയുന്നത് എന്താണ് 2 വരിയിൽ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹഖായിരിക്കും, അതൊരിക്കലും ബാത്തിലാവുകയില്ല. അതിനെതിരായി വ്യക്തമായ യുക്തി ഒരിക്കലും വാദിക്കുകയില്ല, ശുദ്ധമായ യുക്തി, കലർപ്പില്ലാത്ത യുക്തി അതിനെതിരായി ഒരിക്കലും വാദിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ പിന്തുണയുള്ള ആളാണ്. ലാ യൻതഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ല വഹയ്യു യുഹ. വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവനാണ്. വഹയ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മനുഷ്യന്റെ അക്കൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അപ്പൊ തെറ്റില്ലാത്ത അക്കൽ, വ്യക്തമായ ബുദ്ധി, അത് അള്ളാഹു താല നൽകിയിട്ടുള്ള ഒരു തെളിവാണ്. അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള തെളിവാണ് വഹയ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഈ കിതാബിൽ മുഴുവൻ പിന്നെ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടികളാണ്. ഇതുപോലെ ഒരു സാധാരണക്കാരന് പറയാൻ പറ്റും, ഇപ്പോൾ ഒരു ഹദീസിൽ ഇങ്ങനൊരു വൈരുദ്ധ്യമുണ്ടല്ലോ, ഇത് യുക്തിക്ക് ചേരാത്തതാണല്ലോ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഒറ്റ വാക്കിൽ അവൻ ഉറച്ച ഈമാനോടുകൂടി ഇത് പറഞ്ഞു കൊടുത്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ? ആണെങ്കിൽ അത് മനുഷ്യന്റെ യുക്തിക്കെതിരായി വരികയില്ല, അത് ഉറപ്പാണ്. എങ്ങനെയാണ് ഇത് യുക്തിയുമായി യോജിക്കുന്നത്? അത് നമുക്ക് പഠിക്കേണ്ടി വരും, അത് നമുക്ക് അറിവുള്ളവരോട് ചോദിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതാണ് മുജ്മലായ മറുപടി. അങ്ങനെയാണ് സാധാരണക്കാർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് വിശദമായ മറുപടി കൊടുക്കുക, ചർച്ച ചെയ്യുക, സംവദിക്കുക എന്നുള്ളത് അത് അഹലുൽ ഇൽം, അറിവുള്ള ആളുകൾക്ക് മാത്രം അനുവദിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അറിവുള്ള ആരും ഈ നാട്ടിലില്ലെങ്കിലോ? നാട്ടിലില്ലെങ്കിൽ വേണ്ട. നമുക്ക് ലാ വാജിബ മഅൽ ഇംതിനാ, കഴിവില്ലാത്ത ഒരു നിയമവും അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല അല്ലേ. നമുക്കിപ്പോൾ പല കാര്യങ്ങളും ഈ നാട്ടിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് കഴിവില്ലാത്തതുകൊണ്ടാണ്. ഈ നാട്ടിൽ എത്ര മിസ്കീമാരായ മുസ്ലിമീങ്ങളുണ്ട്, എത്ര പെൺകുട്ടികൾ കല്യാണം കഴിയാത്തവരുണ്ട്, ഇവരൊക്കെ കെട്ടിച്ചേക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. നാട്ടിൽ ആരും ഇല്ലെങ്കിലോ? ലാ യുകല്ലിഫു അല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അള്ളാഹു മനുഷ്യന് കഴിവില്ലാത്ത നിർബന്ധിക്കുകയില്ല. ഈ സോഷ്യൽ മീഡിയയിലുള്ള ചർച്ച മാത്രം നമുക്ക് നിർബന്ധം, അത് ആളില്ലാത്തതുകൊണ്ട് ഞാൻ തർക്കിക്കാം എന്ന് പറയുന്നു. രക്ഷിതാക്കളുള്ള പെണ്ണുങ്ങൾ, രക്ഷിതാക്കളില്ലാത്ത പെൺകുട്ടികളുണ്ട്, അവർക്ക് ആളില്ലല്ലോ, ഇയാൾക്ക് പോയിട്ട് അവരെ കല്യാണം നടത്തി കൊടുത്തൂടെ? അത് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബാധ്യതയാക്കാത്ത കാര്യം അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ കാര്യം ഞാൻ പറയാൻ കാരണം, ഈ ഒരു വരി ദുർവ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. ഇബ്നു അബ്ദുൽഹാബ് പറഞ്ഞിട്ടുണ്ട്, ഒരു നാടനായിട്ടുള്ള മനുഷ്യന് 1000 പണ്ഡിതന്മാരെ തോൽപ്പിക്കാൻ പറ്റും. എന്നിട്ട് എല്ലാ തലയ്ക്കെട്ടുകാരുടെ അടുത്തേക്കും പോയിട്ട് സംവാദം നടത്തുന്ന, തർക്കം നടത്തുന്ന സാധാരണക്കാരുണ്ട്. അവസാനം ഈ തർക്കിക്കുന്നയാള് അവൻ്റെ ഈമാൻ ഫസാദാകും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ തന്നെ അവസാനം തൗഹീദിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങിയത്. തൗഹീദ് എന്താണെന്ന് അറിയില്ല, തൗഹീദ് എന്താണെന്ന് അറിയാത്ത ആളുകൾ സൂക്ഷ്മമായ മസലകളിൽ ഇടപെടാൻ പാടില്ല എന്ന കാര്യം അവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു മുസീബത്ത് ഉണ്ടാകുമായിരുന്നില്ല. അതേമറിച്ച് ഓരോ സാധാരണക്കാരനും എല്ലാ ചർച്ചകളും കേൾക്കുകയും അഭിപ്രായം പറയുകയും വേണം എന്ന വാശി ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വലിയ ദുരന്തം തൗഹീദിന്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചത്. അതല്ല ഇവിടെ ഇബ്നു അബ്ദുൽ വഹാബ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള തർക്കങ്ങളല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് തൗഹീദിന്റെ അടിത്തറ അത് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ഏതൊരു മുശ്രിക്കിന്റെ വാദവും ഏതൊരു മുശ്രിക്കിന്റെ ചോദ്യവും അതിന് മറുപടി കൊടുക്കാൻ ഒരു സാധാരണക്കാരനായ മുഅഹിദിന് പോലും സാധിക്കും എന്നാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ആയത്തിനെ കുറിച്ച് സൂറത്തു അൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാ യഅതൂനക ബിമസലിൻ, ഏതൊരു തെളിവ് അവർ കൊണ്ടുവരുന്നുവോ, അല്ലെങ്കിൽ എന്തൊരു ചോദ്യം മുശ്രിക്കുകൾ താങ്കളോട് ചോദിക്കുന്നുവോ, ഇല്ലാ ജിഇനാക ബിൽ ഹഖി, ഹഖ് അതിന് മറുപടി ആയിക്കൊണ്ട് ഞാൻ അവതരിപ്പിക്കാതിരിക്കുകയില്ല. വഅഹ്സന തഫ്സീറ, ഏറ്റവും നല്ല വിശദീകരണം അതിന് മറുപടിയായി നാം അവതരിപ്പിക്കാതിരിക്കുകയില്ല. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പറഞ്ഞതാ. ഈ ആയത്തിനെ കുറിച്ച് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഹാദിഹിൽ ആയ ആമ്മതുൻ ഫീ കുല്ലി ഹുജ്ജത്തിൻ യാതി ബിഹ അഹ്ലുൽ ബാത്തിൽ, ബാത്തിലിന്റെ ആളുകൾ കൊണ്ടുവരുന്ന എല്ലാ വാദങ്ങളും എല്ലാ ഹുജ്ജത്തുകളും തെളിവുകളും അതിനൊക്കെ ഈ ആയത്ത് ബാധകമാണ്. അപ്പോ ഒരു ബിദഅത്തിന്റെ ആള്, അല്ലെങ്കിൽ ഷിർക്കിന്റെ ആള്, അല്ലെങ്കിൽ എന്തെങ്കിലും മാസിയത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ എന്തൊരു ബാത്തിലായ പിന്നെ അടിസ്ഥാനമില്ലാത്ത വാദം പറഞ്ഞാലും ഖുർആനിൽ അതിനുള്ള മറുപടി ഉണ്ടാകും. ഇലയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. നോക്കൂ, നിങ്ങൾ ഇബ്നു അബ്ദുൽഹാബിന്റെ വാക്കാണ്, സൂറത്തുൽ ഫുർഖാനിലെ 33-ാമത്തെ ആയത്ത് തെളിവാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. ഏതൊക്കെ ബാത്തിലിന്റെ ആൾ എന്തൊക്കെ വാദം, എന്തൊക്കെ തർക്കുത്തരം, എന്തൊക്കെ ചോദ്യങ്ങൾ കൊണ്ടുവരുന്നുവോ അതിനുള്ള മറുപടി ഈ കിതാബിൽ വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല, ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള വളരെ അത്ഭുതകരമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരു ഹക്കിനെതിരായി, ഒരു യാഥാർത്ഥ്യത്തിനെതിരായി, ഖുർആനിലും ഹദീസിലും അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുള്ള ഒരു ആശയത്തിനെതിരായി എന്തൊരു തെളിവാണോ ഒരു ബാത്തിലിന്റെ ആൾ കൊണ്ടുവരുന്നത്, ചിലപ്പോൾ അതൊരു ആയത്തായിരിക്കും, ചിലപ്പോൾ ഹദീസായിരിക്കും, അല്ലെ, ഷിർക്കിന്റെയും ബിദഅത്തിന്റെയും ഒക്കെ ആളുകൾ പറയുന്ന തെളിവുകൾ, അത് ചിലപ്പോൾ പ്രമാണങ്ങളായിരിക്കും, ആയത്തുകളും ഹദീസുകളായിരിക്കും, ചിലപ്പോൾ അഖലിയായ തെളിവുകളായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകണ്ടേ, നമ്മളൊക്കെ പാപികളല്ലേ, അപ്പൊ നേരെ അല്ലാണ്ട് ചോദിക്കാൻ പറ്റുമോ, അതൊക്കെ അഖലിയായ തെളിവുകളാണ്. അവരുടെ തെളിവുകൾ അതേ വാദത്തിനെതിരായിരിക്കും. ആ തെളിവിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാൽ അത് അവരുടെ വാദത്തിനെതിരായിരിക്കും. ഉദാഹരണത്തിന്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നിഷേധിക്കുന്ന ജഹ്മിയാക്കൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന ആളുകൾ, അവര് തെളിവാക്കുന്ന ആയത്താണ് ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അപ്പൊ അള്ളാഹുവിന് കണ്ണുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ മനുഷ്യനോട് ഉപമിച്ചില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അഹ്ലു സുന്നത്തിന്റെ അഖീദ എന്താണ്? പഠിച്ച ആളുകൾക്കറിയാം, അഖീദത്തുൽ വാസിതിയൻ ഇതുപോലുള്ള കിതാബുകളൊക്കെ കേട്ട, അതിന്റെ ക്ലാസ്സുകൾ കേട്ടവർക്കറിയാം, അള്ളാഹുവിന് കണ്ണുണ്ട് എന്ന് പറയുന്നത് മനുഷ്യന് കണ്ണുണ്ട് എന്ന് പറയുന്ന പോലെയല്ല. അള്ളാഹുവിന്റെ കണ്ണും മനുഷ്യന്റെ കണ്ണും തമ്മിൽ യാതൊരു താരതമ്യവുമില്ല. പക്ഷെ ഈ ആയത്തിൽ തന്നെ നോക്കൂ, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, ആ ആയത്ത് അവസാനിക്കുന്നത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. കാരണം അള്ളാഹുവിന് അറിയാം ഈ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നുള്ള അര ആയത്തുമായി ഇങ്ങനെയുള്ള ജഹ്മിയാക്കൾ നാളെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി ആ ആയത്തിൽ തന്നെയുണ്ട്, വഹുവ സമീഉൽ ബസീർ. ഇതുപോലെ എന്തൊക്കെ തെളിവുകൾ, പ്രമാണങ്ങൾ മുശ്രിക്കുകളും മുബ്തദികളും കൊണ്ടുവരുന്നുണ്ടോ അതിൽ തന്നെ മറുപടി ഉണ്ടാകും. ഒരുപക്ഷെ നമുക്കതിന് സാധിച്ചുകൊള്ളണമെന്നില്ല, അത് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം അത് ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം അതൊരു വെല്ലുവിളിയായിട്ട്, അത്രയും ഇൽമുള്ള ഒരു ബഹറായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, എന്തൊരു വാദം നിങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങളുടെ തെളിവ് നിങ്ങളുടെ വാദത്തിനെതിരായി ഞാൻ കാണിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സാധാരണ നബിദിനത്തിന് തെളിവാക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കൂടുതൽ ഹുബ്ബുള്ളവർ ആരും അത് ചെയ്തിട്ടില്ല. മാത്രമല്ല അത് പുറത്തുനിന്ന് വന്നതാണ്, നസ്രാണികളുടെ രീതി കടമെടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം, ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ആ പ്രത്യേകത എങ്ങനെയാണ്? അന്ന് നോമ്പ് നോറ്റുകൊണ്ട് ആ പ്രത്യേകത കാണിക്കാനാണ് നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ മുഅല്ലിമി റഹിമഹുല്ലാ, അദ്ദേഹം വലിയൊരു ആലിമായിരുന്നു, യമനിയായ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് എന്ന നിയ്യത്തിൽ തിങ്കളാഴ്ച നോമ്പ് നോൽക്കാം. അത് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. തിങ്കളാഴ്ച നോമ്പ് എന്തിനാണ് നോൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ജനിച്ച ദിവസവും വഹി കിട്ടിയ ദിവസവുമാണ് നബി സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഈ ഒരു നിയ്യത്തിൽ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും തിങ്കളാഴ്ച നോമ്പ് നോൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്? അത് നമ്മുടെ കുറവാണ്, അത് നമ്മൾ അംഗീകരിച്ചു. ശരി, ഈ ഹദീസ് തെളിവാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ടല്ലോ അല്ലെ, നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ എന്നവർ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് മൗലിദാഘോഷത്തിനെതിരല്ലേ ഈ തെളിവ്? കാരണം തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 ആയാൽ എങ്ങനെ അത് ആഘോഷിക്കുക? നോമ്പ് നോൽക്കുകയോ അതോ ഭക്ഷണം കഴിച്ചിട്ട് ആഘോഷിക്കുകയോ? അപ്പൊ ഇങ്ങനെ ഓരോ തെളിവുകളും, അത് ആരുടെ തെളിവാണെങ്കിലും, യുക്തിവാദികളുടെ തെളിവാണെങ്കിലും, മുശ്രിക്കുകളുടെ തെളിവാണെങ്കിലും, ബിദഅത്തുകാരുടെ തെളിവുകളാണെങ്കിലും, അതുപോലെ മാസിയത്തുകൾക്ക് വേണ്ടി ആയത്തും ഹദീസും വളച്ചൊടിക്കുന്നവരുടെ തെളിവുകളാണെങ്കിലും, അതേ തെളിവ് തന്നെ അതിനെതിരായിരിക്കും, അവരുടെ വാദത്തിനെതിരായിരിക്കും. ഖുർആനിൽ മറ്റു ഭാഗത്തല്ല, ആ ആയത്തിൽ തന്നെ അവരുടെ വാദങ്ങൾക്ക് എതിരായ തെളിവുണ്ടായിരിക്കുമെന്നാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ആധുനികനായ ഒരു ആലിം ഖൽബുൽ അദില്ല എന്ന പേരിൽ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഖൽബുൽ അദില്ല, ഈ ഒരു വാദം അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു കിതാബ് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തെളിവുകൾ, അള്ളാഹു ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ള തെളിവുകൾ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആയുധം. ആ ആയുധവുമായിട്ടായിരിക്കണം ഒരു മുവഹിദ്, ഒരു താലിബുൽ ഇൽമ് ഒരുങ്ങേണ്ടത്. അതുണ്ടെങ്കിൽ അള്ളാഹു തആല പറഞ്ഞതുപോലെ വഖഫ ബി റബ്ബിക ഹാദിയൻ വനസീറ, അള്ളാഹു സഹായിയായിട്ടുണ്ടായിരിക്കും എല്ലാ കാലത്തും. തൗഹീദിന്റെ ആളുകൾക്ക് വിജയമുണ്ടായിരിക്കും. അപ്പൊ ആ വിജയം നമ്മൾ പറഞ്ഞു, പ്രമാണങ്ങൾ കൊണ്ടുള്ള വിജയം എല്ലാ കാലത്തും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആയുധം കൊണ്ടുള്ള വിജയം വല്ലപ്പോഴുമായിരിക്കും, അതിൽ അന്തിമ വിജയം മുഅ്മിനീങ്ങൾക്കായിരിക്കും. അതുപോലെ നാല് മസലകൾ നമ്മൾ പറഞ്ഞു, അതിൽപ്പെട്ട ഒന്നെന്താണ്? മുഅ്മിനീങ്ങളുടെ ജമാഅത്തിനാണ് വിജയം, അല്ലാതെ ഓരോ മുഅ്മിനിനുമല്ല എന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ നിബന്ധനകളുണ്ട്, ആ നിബന്ധനയിൽപ്പെട്ടതാണ് ആയുധം ഉണ്ടായിരിക്കണം. ആയുധം എന്ന് പറഞ്ഞാൽ ഇൽമാണ്. അപ്പൊ ഇൽമ് പഠിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ശരിയായ ഇൽമ്, ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇൽമ്, അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരും, നമ്മുടെ മക്കളെ നമ്മൾ അതിന് വളർത്തേണ്ടി വരും. അത് ജിഹാദിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് തൊലബുൽ ഇൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സൂറത്ത് തൗബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിഹാദിന്റെ ആയത്തുകൾക്കിടയിലാണ് എല്ലാവരും യുദ്ധത്തിന് പുറപ്പെടരുത്, ദീൻ പഠിക്കാൻ വേണ്ടി ഒരു കൂട്ടർ മാറിയിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുകൊണ്ട് ചില ഉലമാക്കൾ ദീൻ പഠിക്കുന്നവർക്ക് സക്കാത്ത് വരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വിഭാഗം ഉലമാക്കൾ. അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണ്, പക്ഷേ അനുവദിച്ച ആളുകൾ അതിന് തെളിവാക്കിയത് ഇതാണ്, ഒരു താലിബുൽ ഇൽമ് യഥാർത്ഥത്തിൽ മുജാഹിദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവന്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം കാര്യത്തിൽ, നമ്മുടെ മക്കളുടെ കാര്യത്തിലുമൊക്കെ ഇൽമ് പഠിക്കാനുള്ള താല്പര്യം നമ്മൾ വർദ്ധിപ്പിക്കുക. അത് ഏറ്റവും പ്രധാനമായ തൗഹീദിനെ കുറിച്ചുള്ള ഇൽമ്, അഖീദയെ കുറിച്ചുള്ള ഇൽമ്, അതിനായിരിക്കണം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നാഫി ആയ ഇൽമും സ്വാലിഹായ അമലും വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, അള്ളാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബി സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്, സുബ്ഹാനക വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.